അതുപോലെ തന്നെ മുശ്രിക്കുകളിൽപ്പെട്ട തടവുകാരിൽ മോചിപ്പിക്കപ്പെട്ട മറ്റൊരാളാണ് സുഹൈൽ ഇബ്നു അമർ. അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ സഹാബിയായ വ്യക്തിയാണ്. സുഹൈൽ ഇബ്നു അമർ വലിയ ഖതീബായിരുന്നു, നല്ല പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്, വലിയ പ്രാസംഗികനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് പറഞ്ഞു, നബിയേ സുഹൈലിനെ എനിക്ക് വിട്ടുതരണം, അവന്റെ നാവ് ഞാൻ അരിഞ്ഞു കളയാം, ഇനി അവൻ പ്രസംഗിക്കാൻ പാടില്ല, അവൻ ആ രൂപത്തിൽ തിരിച്ചുവിട്ടാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ഉമറിനോട് പറഞ്ഞു, ഇന്നഹു അസ അൻ യഖൂമ മഖാമൻ ലാ തജുമ്മു. ഉമറെ ഒരിത്തിരി അവധാനത കാണിക്ക്, സുഹൈല് നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇനി നാളെ നടത്താൻ സാധ്യതയുണ്ട്. നിനക്ക് സന്തോഷമുണ്ടാക്കുന്ന, നിനക്കൊരു കുറ്റവും പറയാനില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രസംഗം സുഹൈൽ നാളെ നടത്താൻ സാധ്യതയുണ്ട്. അത് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം മുനാഫിഖുകൾ അവരുടെ കുഫർ പുറത്തേക്ക് കാണിച്ചു, മുർത്തദ്ദുകളായി, ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. മുഹമ്മദ് മരിച്ചു, ഇനി ഞങ്ങൾക്ക് ഈ പറഞ്ഞതൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി. അങ്ങനെ അറബികളിൽ ചിലർ ചാഞ്ചാടി നിൽക്കുന്ന സമയത്ത് സുഹൈൽ ഇബ്നു അമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നടത്തിയ മഹത്തരമായൊരു ഖുത്ബയുണ്ട്. അത് വായിക്കേണ്ടതാണ് ചരിത്രത്തിൽ. ഈ സന്ദർഭം അതിന് ചോദിച്ചതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല. അറബികളെ ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുന്ന, അറബികൾക്ക് ഉണ്ടായ ഇജ്ജത്തിനെ ഓർമ്മിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കേണ്ടതിന് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വളരെ മഹത്തായ മനോഹരമായ ഒരു പ്രഭാഷണം സുഹൈൽ ഇബ്നു അമർ റളിയല്ലാഹു അൻഹു പിന്നീട് നടത്തിയതായി കാണാം. സുഹൈൽ നല്ല ബുദ്ധിയുള്ളയാളായിരുന്നു. ഇൻഷാ അള്ളാഹ് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് സുഹൈൽ ഇബ്നു അമറിന്റെ ചരിത്രം വീണ്ടും നമുക്ക് വരാനുള്ളതാണ്. ഇൻഷാ അള്ളാഹ് സന്ദർഭത്തിൽ നമുക്ക് അത് ഓർമ്മപ്പെടുത്താം. അതുപോലെ തന്നെ മോചിപ്പിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് അബുൽ ആസ് ഇബ്നു റബിയ. അബുൽ ആസ് ഇബ്നു റബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര പെൺമക്കളുണ്ട്? 4 പെൺമക്കളുണ്ട് അല്ലേ? 4 പെൺമക്കൾ. ആരൊക്കെയാണത്? ഉമ്മു കുൽസൂം, സൈനബ്, റുഖയ്യ, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന. അതിൽ റുഖയ്യയെയും അതുപോലെ തന്നെ ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചത്, വിവാഹം കഴിച്ചത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ചിലർ വിശേഷിപ്പിക്കാറുള്ളത്, ദുന്നൂറൈൻ, രണ്ട് പ്രകാശം നൽകപ്പെട്ട വ്യക്തി എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാറുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളയുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. മറ്റൊരാൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമയെ കല്യാണം കഴിച്ചത് ആർക്കും സംശയം ഉണ്ടാവില്ല, ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. സൈനബിനെ വിവാഹം കഴിച്ചത് അബുൽ ആസ് ഇബ്നു റബീഅ ആണ്. അബുൽ ആസ് ഇബ്നു റബീഅ അദ്ദേഹത്തിന്റെ കീഴിലാണ് സൈനബ് ഉണ്ടായിരുന്നത്, റളിയല്ലാഹു അൻഹു റസൂലുള്ളയുടെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹിജ്റ പോയപ്പോൾ സൈനബിന് ഹിജ്റ ചെയ്ത് വരാൻ പറ്റിയിട്ടില്ല. അവർ ഗർഭിണിയായിരിക്കെ ഹിജ്റയ്ക്ക് വേണ്ടി ഒട്ടകത്തിന്റെ പുറത്ത് കയറി പുറപ്പെട്ടു. അങ്ങനെ അവർ ഒട്ടകത്തിന്റെ പുറത്ത് കയറി പുറപ്പെട്ടു. അങ്ങനെ അവർ കുറച്ചു ദൂരം എത്തിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകളിൽപ്പെട്ട ഹബ്ബാർ ഇബ്നുൽ അസ്വദ്, ഇവൻ സൈനബ് റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ കൂടി. അവർ ഗർഭിണിയാണ്. അങ്ങനെ ഇവൻ തന്റെ കുന്തം കൊണ്ട് സൈനബിന്റെ ഒട്ടകത്തിന്റെ മുകളിൽ ഇങ്ങനെ കുത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒട്ടകം കാല് തെറ്റി താഴെ വീണു. സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ ഗർഭം അക്കാരണത്താൽ അലസിപ്പോയി. അങ്ങനെ അബുൽ ആസിന്റെ കുടുംബക്കാർ സൈനബിനെയും കൂട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു, മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ് മദീനയിലേക്ക് എത്തിയിട്ടില്ല, ഹിജറ ചെയ്തു വന്നിട്ടില്ല. ഹിജറ ചെയ്തു വരാൻ ശ്രമിച്ചുവെങ്കിലും വഴിയിൽ വെച്ച് ഇക്കാരണം കൊണ്ട് തടയപ്പെടുകയാണ് ചെയ്തത്. ഈ ഹബ്ബാർ ഇബ്നുൽ അസ്വദ് ഇവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിച്ചു കളയാൻ പറഞ്ഞ വ്യക്തിയാണ് ഹദ്ദാർ ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. കാരണം അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവനെ ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി, ഹദ്ദാർ ഇബ്നുൽ അസ്വദിനെ പിടികൂടാൻ വേണ്ടി ഒരു സംഘത്തെ തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ പിടികൂടാനുള്ള സൈന്യം പുറപ്പെടുന്നതിന് മുൻപ് അവരോട് പറഞ്ഞു, ഇൻ വജദ്തും ഫുലാനൻ വഫുലാനൻ ഫഹരിഖൂഹുമ ബിന്നാർ. ഹബ്ബാറിനെയും അവനോടൊപ്പം ഇതിന് സഹായിക്കാൻ കൂട്ടുനിന്ന വേറൊരുത്തനുണ്ട്, അവനെയും നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവരെ നിങ്ങൾ കത്തിച്ചു കളയുക, അഗ്നിക്കിരയാക്കുക, അങ്ങനെ കൊന്നു കളയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലേ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. കാരണം ഒരു സ്ത്രീ, ഗർഭിണിയായ ഒരു സ്ത്രീ, അവർ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഒട്ടകത്തിനെ കുത്തി അവർ താഴ്ത്തി വീഴ്ത്തി ആ ഗർഭിണിയായ ഒരു സ്ത്രീയോട്, സ്ത്രീയോട് തന്നെ പൊതുവെ കരുണ തോന്നേണ്ടതാണ്. നമ്മൾ ഉമ്മു സലമയുടെ ചരിത്രം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ത്രീയാണെന്ന് മാത്രമല്ല, അവർ ഗർഭിണി കൂടിയാണ്. അവരെ ഉപദ്രവിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ കണ്ടുകിട്ടിയാൽ കത്തിച്ചു കളയില്ല. അങ്ങനെ അവർ പുറപ്പെടുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അമർതുക്കും അൻ തുഹരിഖു ഫുലാനൻ വഫുലാനൻ, ഈ രണ്ടാളുകളെ നിങ്ങൾ കത്തിച്ചു കളയണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. വഇന്നന്നാറ ലാ യുഅദ്ദിബു ബിഹാ ഇല്ലല്ലാഹ്, എന്നാൽ തീ കൊണ്ട് ശിക്ഷിക്കുന്നത് അല്ലാഹു മാത്രമാണ്. ഫഇൻ വജദ്തുമൂഹുമ ഫഖ്തുലൂഹുമ, അതുകൊണ്ട് നിങ്ങൾ അവരെ രണ്ടുപേരെയും കിട്ടിയാൽ കൊന്നു കളയുക, കത്തിക്കേണ്ടതില്ല. അതാണ് കത്തിച്ച് ശിക്ഷിക്കുക, പിന്നെ ജീവനുള്ളവയെ കത്തിച്ചു കൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹബ്ബാർ ഇബ്നുൽ അസ്വദിനെ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ട ഈ സംഘം അവർക്ക് ഹബ്ബാറിനെ കിട്ടിയില്ല. പിൽക്കാലഘട്ടത്തിൽ ഫത്ഹു മക്കയ്ക്ക് ശേഷം ഹബ്ബാർ ഇബ്നുൽ അസ്വദ് മുസ്ലിമായി. നോക്കണേ നിങ്ങൾ, ഈ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായിരുന്നു എങ്കിൽ ഹബ്ബാറിന് ഇസ്ലാമിൽ സ്ഥാനമുണ്ടാകുമായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിനെ ജീവൻ കൊടുത്ത് സഹായിച്ച അബൂ താലിബ് നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ ക്രൂരമായ രൂപത്തിൽ ഉപദ്രവിച്ച ഹബ്ബാർ ആകട്ടെ സഹാബിയാണ് സ്വർഗത്തിലാണ്. ഇസ്ലാം അതിനു മുൻപുള്ള ഏത് തിന്മയെയും മായ്ച്ചു കളയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനായിരുന്നു ഇത് എങ്കിൽ, നബി ഉണ്ടാക്കിയ ദീനായിരുന്നു ഇത് എങ്കിൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീനിൽ ഹബ്ബാറിന് എങ്ങനെ സ്ഥാനമുണ്ടാകാനാണ്? റസൂലുള്ള കത്തിച്ചു കളയാൻ പറഞ്ഞവനാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് മുസ്ലിമായി, റളിയല്ലാഹു അൻഹു. അതിൽ വലിയൊരു പാഠമുണ്ട്. ആർക്കാണ് അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കാണ് ഹിദായത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറമേക്ക് നമുക്ക് വലിയ ഖൈറുകൾ തോന്നുന്ന ആളുകൾ, വലിയ നന്മകൾ തോന്നുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു ചിലപ്പോൾ ഹിദായത്ത് ഉദ്ദേശിച്ചില്ലെന്ന് വന്നേക്കാം. അവരുടെ ഹൃദയത്തിനുള്ളിലുള്ളത് റബ്ബിനാണ് അറിയാം, അള്ളാഹുവിനാണ് അറിയാം. എന്നാൽ പുറമേക്ക് കടുത്ത തിന്മ ചെയ്യുന്ന ചില ആളുകൾ, അവർക്ക് ചിലപ്പോൾ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചേക്കാം. അവരുടെ തിന്മകളോടൊപ്പം അവർ മനസ്സിൽ ഒളിപ്പിക്കുന്നത് അള്ളാഹുവിനറിയാം. എന്തുകൊണ്ട് അവർ ആ തിന്മ ചെയ്യുന്നു, എന്തുകൊണ്ട് അവരതിലേക്ക് വീണുപോകുന്നു, എന്തുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഹക്ക് ലഭിക്കാൻ കാരണം, അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് ഈ ദീനിൽ എന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നല്ല ഹിദായത്ത് കൊടുക്കുന്നത്, അവിടെ നല്ല ഹിദായത്ത് തടയുന്നത്. ഇവിടെ ഖുറാഫികൾ മാല മൗലീദുകൾ പാടുന്നവർ, അവരുടെ മാലകളിൽ പാടുന്ന വരികളിലൊന്ന് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് കൊന്നു കളയണം എന്ന് പറഞ്ഞ അവിടുത്തെ മകളെ ഗർഭിണിയായിരിക്കും ഉപദ്രവിക്കുകയും അവരുടെ ഗർഭം അലസി പോകാൻ കാരണമാവുകയും ചെയ്ത വ്യക്തിയാകട്ടെ പിന്നീട് ഹിദായത്ത് ലഭിക്കുകയും ചെയ്തു. നോക്കണം നിങ്ങൾ, അപ്പോൾ അള്ളാഹുവിന്റെ വക്കലാണ് ഹിദായത്തുള്ളത്. ശരി, നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹ അവർ മക്കയിലാണ്. സൈനബിന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീആകട്ടെ തടവുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ് മദീനയിൽ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടവുകാരെ മോചനദ്രവ്യം വാങ്ങിച്ചു വെറുതെ വിടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ സൈനബ് ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മോചനദ്രവ്യമായി ഒരു മാല കൊടുത്തയച്ചു. ആ മാല സൈനബിന് കിട്ടുന്നത് ഖദീജയിൽ നിന്നാണ്. ഖദീജ കൊടുത്ത മാലയാണത്, റളിയല്ലാഹു അൻഹ അവരുടെ കയ്യിൽ നിന്ന് ലഭിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ മാല കണ്ടപ്പോൾ റഖലഹ റഖതൻ ശദീദ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വല്ലാതെ ലോലമായിപ്പോയി. അവിടത്തേക്ക് ഖദീജയെ ഓർമ്മ വന്നു. ഖദീജ നൽകിയ മാലയാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇൻ റഅയ്തും അൻ തുത്ലിഖൂ ലഹ അസീറഹ വതറുദ്ദു അലൈഹ അല്ലദി ലഹ ഫഫ്അലു. സഹാബികളെ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ സൈനബിന് അവളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് വെറുതെ വിട്ടു കൊടുത്തുകൂടെ? അവൾ കൊടുത്തയച്ച മാല തിരിച്ചു കൊടുത്തുകൂടെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി ചോദിക്കുകയാണ് സഹാബികളോട്. സഹാബികളെ, സൈനബ് കൊടുത്തയച്ചതാണ് ഈ മാല, ഖദീജയുടെ മാലയാണ്, റളിയല്ലാഹു അൻഹ. ഇത് സൈനബിന് തന്നെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ ഇത് സൈനബിന് തന്നെ തിരിച്ചു കൊടുത്തുകൂടെ? സൈനബിന്റെ തടവുകാരനെ അവരുടെ ഭർത്താവിനെ തിരിച്ചു പറഞ്ഞയച്ചു കൊടുത്തുകൂടെ? സഹാബികൾ പറഞ്ഞു, നഅം യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ സമ്മതമാണ്, അല്ലാഹുവിന്റെ റസൂലെ അതിൽ യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസ് ഇബ്നു റബീഉനെ വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിടുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസിനോട് കരാറ് വാങ്ങിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, സൈനബിനെ മദീനയിലേക്ക് പറഞ്ഞേക്കണം, സൈനബിനെ മദീനയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണം. അങ്ങനെ അബുൽ ആസ് ഇബ്നു റബീഉ അദ്ദേഹം വാക്കുകൊടുത്തു, സൈനബിനെ തിരിച്ചു പറഞ്ഞേക്കാം. അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളയുടെ വളർത്തുമകനായ സെയ്ദ് ഇബ്നു ഹാരിസയെ വിളിച്ചു. സെയ്ദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സെയ്ദേ അതജി അലാ തൻതലിഖു ഫതജിഉ ബിസൈനബ്, നീ പോയി സൈനബിനെ വിളിച്ചു കൊണ്ടുവരുമോ, സൈനബിനെ കൊണ്ടുവരുമോ? എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന മോതിരം സെയ്ദ് ഇബ്നു ഹാരിസയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് സൈനബിന് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം സെയ്ദിന് കൊടുത്തിട്ട് പറഞ്ഞു, സെയ്ദ് നീ ഇത് പോയി സൈനബിന്റെ കയ്യിൽ കൊടുക്കുക. അങ്ങനെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹ, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയുടെ ഭാഗത്തേക്കായി യാത്ര തിരിച്ചു. അങ്ങനെ വഴിയിൽ കുറച്ചെത്തിയപ്പോൾ ഒരു ആട്ടിടയനെ കണ്ടുമുട്ടി. അവനോട് സംസാരിച്ചു നോക്കിയപ്പോൾ അവൻ അബുൽ ആസ് ഇബ്നു റബീഉന്റെ ആടുകളെ മേയ്ക്കുന്നയാളാണ്, അബുൽ ആസിന്റെ കീഴിലുള്ള ആട്ടിടയനാണ്, അതായത് സൈനബിന്റെ ഭർത്താവ് റളിയല്ലാഹു അൻഹ. അപ്പോൾ സെയ്ദ് പറഞ്ഞു, നീ എനിക്കൊരു സഹായം ചെയ്യും, ആരോട് പറയരുത്, ഈ മോതിരം നീ കൊണ്ടുപോയി സൈനബിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ ഇദ്ദേഹം പോയി സൈനബിന്റെ കയ്യിൽ, ഈ ആട്ടിടയൻ പോയി സൈനബിന്റെ കയ്യിൽ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം നൽകി. സൈനബ് ചോദിച്ചു, ആരാണ് നിനക്കിത് തന്നത്? ഇന്ന ഇന്നയാളാണ്. എവിടെയാണ് അദ്ദേഹത്തെ നീ അവസാനം കണ്ടത്? അദ്ദേഹം എവിടെയാണ് അവസാനം നിന്നത്? ഇന്ന സ്ഥലത്താണ്. രാത്രിയായപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്തേറി ആ പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു, അല്ലെങ്കിൽ ആ പറഞ്ഞ സ്ഥലത്തേക്ക് രാത്രിയായപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ചെന്നു. അപ്പോൾ സെയ്ദ് ഇബ്നു ഹാരിസ അവിടെയുണ്ട്. സെയ്ദ് സൈനബിനോട് പറഞ്ഞു, ഒട്ടകത്തിന്റെ മുകളിൽ കയറും, ഞാൻ പിന്നിൽ കയറാം. അപ്പൊ സൈദ് പറഞ്ഞില്ലേ നീ ആദ്യം കയറും, ഞാൻ പിന്നിൽ കയറാം. അങ്ങനെ സൈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബിനെയും കൂട്ടി മദീനയിലേക്ക് എത്തി. ഈ സംഭവം കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിൽ സംശയം ഉണ്ടായേക്കാം, എങ്ങനെയാണ് സൈദിനോടൊപ്പം റസൂലുള്ള സൈനബിനെ പറഞ്ഞയച്ചത്? സൈദ് ഇബ്നു ഹാരിസ റസൂലുള്ളയുടെ വളർത്തുപുത്രന്, അന്നത്തെ കാലഘട്ടത്തിൽ അക്കാലഘട്ടം വരെ സൈദ് ഇബ്നു ഹാരിസ അറിയപ്പെട്ടിരുന്നത് സൈദ് ഇബ്നു മുഹമ്മദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകനായാണ് റസൂലുള്ള സൈദിനെ വളർത്തിയിരുന്നത്, സൈദ് ഇബ്നു മുഹമ്മദ് എന്ന പേര്. വളർത്തുമകൻ സ്വന്തം മകനാണ് എന്ന് ധരിക്കപ്പെട്ടിരുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ അന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വളർത്തുമകനാണെങ്കിലും സൈദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകനെ പോലെയാണ് എന്ന പഴയകാല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സൈനബ് ആരുടെ സഹോദരിയാണ്? സൈദിന്റെ സഹോദരിയാണ്. ആ അർത്ഥത്തിൽ സൈനബിന്റെ മഹറമാണ്, സൈനബിന് യാത്ര ചെയ്യാൻ അനുവാദമുള്ള വ്യക്തിയാണ് സൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ സൈദ് ഇബ്നു ഹാരിസയോടൊപ്പം വിട്ടത്. പിൽക്കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അവരുടെ അവരുടെ പിതാവിലേക്ക്, ശരിയായ പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം. മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ ഒരാളുടെയും ഒരു പുരുഷന്റെയും പിതാവല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള നിങ്ങളിൽ ഒരു പുരുഷന്റെ പിതാവല്ല, അതായത് റസൂലുള്ളക്ക് ആൺമക്കളായി അവരിൽ ആരുമില്ല. ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആൺമക്കളാകട്ടെ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. അപ്പോൾ സൈദ് ഇബ്നു ഹാരിസ അക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനാണ് എന്ന അർത്ഥത്തിൽ ആ പഴയ നിയമത്തിലാണ്, അന്നുവരെ വ്യക്തമായ നിയമം അവതരിക്കാത്ത ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈദ് ഇബ്നു ഹാരിസയോടൊപ്പം സൈനബിനെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞയച്ചത് എന്ന് അൽ ഹാഫിളു ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അബുൽ ആസ് ഇബ്നു റബി അദ്ദേഹത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയാറുണ്ടായിരുന്നു, ഹദ്ദസനി ഫസദഖനി, അബുൽ ആസ് എന്നോട് സംസാരിച്ചു സത്യം പറഞ്ഞു, വവഅദനി ഫവഫാലി, എനിക്ക് വാഗ്ദാനം നൽകി എന്നോട് കരാറിലേർപ്പെട്ടു ആ കരാർ പൂർത്തീകരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസ് ഇബ്നു റബീഇനെ പറ്റി പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട്, സ്വഹാബിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹം മുസ്ലിമായ സംഭവം പ്രത്യേകം വിശദീകരിക്കപ്പെടേണ്ട ചരിത്രമാണ്, മറ്റൊരു അവസരത്തിൽ ഇൻഷാ അള്ളാഹ് അത് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചന ദ്രവ്യം വാങ്ങിച്ച് പറഞ്ഞയച്ച വ്യക്തിയാണ് അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസിനോട് പറഞ്ഞു, യാ അബ്ബാസ് ഇഫ്ദി നഫ്സക, അബ്ബാസ് നിങ്ങളുടെ മോചന ദ്രവ്യം നൽകുക. വബ്ന അഖീക അഖീല ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മകൻ അഖീലുമുണ്ട് തടവുകാരനായി പിടിക്കപ്പെട്ട നിലയിൽ, അദ്ദേഹത്തിന്റെ മോചന ദ്രവ്യം കൂടി കൊടുക്കുക. ونوفل بن الحارث وحليفك عتبة بن جحدم, അതുപോലെ നൗഫൽ ഇബ്നു ഹാരിസിന്റെയും നിങ്ങളുടെ നിങ്ങളുമായി കരാറുള്ള ഉത്ബ ഇബ്നു ജഹദമിന്റെയും പിന്നെ മോചന ദ്രവ്യം അബ്ബാസ് നിങ്ങൾ നൽകുക. അബ്ബാസ് പണക്കാരനാണ്. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നി കുന്തു മുസ്ലിമ, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ മുസ്ലിമാണ്, ഞാൻ അവരുടെ ഇടയിൽ ഇങ്ങനെ ഇസ്ലാം പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്നെ നിർബന്ധിച്ചു കൊണ്ടതുകൊണ്ട് വന്നതാണ്. അത് ഉമ്മുൽ ഫളലിന്റെ ഹദീസിൽ കഴിഞ്ഞ തവണ നമ്മൾ വേറെയും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അബൂലഹബ് അബ്ബാസിന്റെ വീട്ടിൽ പോയി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഉണ്ടായിരുന്ന അടിമയെ ഉപദ്രവിച്ച സംഭവത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹം ഇസ്ലാം ഉള്ളിൽ വെച്ചിരുന്നു എന്ന കാര്യം പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നത് പ്രസിദ്ധമായി വന്നിട്ടുള്ളത് മക്കം ഫത്ഹിന് ശേഷമാണ്. മക്കാ വിജയത്തിന് ശേഷമാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം പുറത്തേക്ക് പ്രകടമാക്കുന്നത്. അതിനു മുൻപ് അദ്ദേഹം ഇസ്ലാം ഉള്ളിൽ വെച്ചിരുന്നു എന്ന് അദ്ദേഹം പല സന്ദർഭങ്ങളും പറഞ്ഞതായി മറ്റു പല രേഖകളിലും കാണാൻ സാധിക്കും. അപ്പോൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പറഞ്ഞു, നബി ഞാൻ മുസ്ലിമാണ്, അപ്പൊ ആ ഇളവ് എനിക്ക് കിട്ടണമെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅലമു ബി ഇസ്ലാമിക, അല്ലാഹുവിനറിയാം നീ മുസ്ലിമാണോ എന്നെ എന്ന്. അത് എനിക്കറിയില്ല, ഇൻ യകുമ തദ്ദഈ ഹഖൻ ഫല്ലാഹു യജ്സീക ബിദാലിക്. നീ പറയുന്നത് സത്യമാണെങ്കിൽ അബ്ബാസെ, അല്ലാഹു നിനക്ക് പ്രതിഫലം നൽകും. വഅമ്മ ളാഹിറു അംരിക ഫഖദ് കാന അലൈനാ. എന്നാൽ പുറമേക്ക് നീ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തയാളാണ്, ഫഫ്ദി നഫ്സക, അതുകൊണ്ട് നിന്റെ മോചനം ദ്രവ്യം ലഭിക്കുക തന്നെ വേണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസിനോട് 20 ഊഖിയ മോചന ദ്രവ്യമായി ചോദിച്ചു. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ, ഓരോരുത്തർക്കും 20 ഊഖിയാണ്. അപ്പൊ മൊത്തം 4 ആളുണ്ട്, അബ്ബാസ് അടക്കം 4 ആളുകൾ, അബൂ താലിബിന്റെ മകന്, അബൂ അതുപോലെ തന്നെ അബ്ബാസുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള അവരുടെ സംരക്ഷണയിലുള്ള ആളും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളും, അങ്ങനെ 4 ആളുകൾ. അപ്പൊ മൊത്തം 80 ഊഖിയ സ്വർണമാണ് മോചന ദ്രവ്യമായി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം നൽകേണ്ടത്. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, യാ റസൂലുള്ളാ അഹ്സിബ്ഹാ മിൻ ഫിദായ, എനിക്ക് 20 അല്ലേ നബി, അത് അതിൽ തന്നെ ഇവരെ കൂടി കൂട്ടിയാൽ, ഈ പറഞ്ഞ 3 ആൾക്കാരെ കൂടി അതിൽ പെടുത്തിയാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ ദാലിക ഷൈഉൻ അഅ്താനാഹു അല്ലാഹു മിൻക, അത് പറ്റില്ല, അള്ളാഹു നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയതാണ്, അത് വിട്ടുതരാൻ പറ്റില്ല. ഈ മോചന ദ്രവ്യം എന്നത് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയതാണ്. അപ്പോൾ അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ലൈസ ലീ മാലുൻ, നബിയെ എനിക്ക് സമ്പത്തില്ലാത്ത ആളാണ്, ഞാൻ അത്ര പൈസ ഇല്ലാത്ത ആളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഉമ്മുൽ ഫദ്ലുമായി കൂടിയിരുന്ന് രഹസ്യമായി കുറച്ച് സമ്പാദ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞ അവർ പ്രത്യേകം സ്റ്റോർ ചെയ്തു വെച്ച കുറച്ച് സമ്പാദ്യമുണ്ട്. അത് ആരോടും പറഞ്ഞിട്ടില്ല, ഉമ്മുൽ ഫദ്ലും അബ്ബാസിനും മാത്രമേ അറിയുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫഅയ്നൽ മാലു അല്ലദി വളഅതഹു ബിമക്കത ഹൈഥു ഖറജ്ത ഇൻദ ഉമ്മുൽ ഫദ്ല ബിൻതിൽ ഹാരിസ് വലൈസ മഅകുമ അഹദുൻ ഗൈറുകുമ. അപ്പൊ മക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഉമ്മുൽ ഫദ്ലുമായി കൂടിയാലോചിച്ച് എടുത്തു വെച്ച സമ്പാദ്യം അതെവിടെ? ആ പണം അതെങ്ങനെ അതിന്റെ കാര്യം? അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, വല്ലദി ബഅഥക ബിൽ ഹഖി മാ അലിമ ബിഹാദ അഹദുൻ മിനൽ നാസി ഗൈരി വഗൈറഹ, നബിയെ ഇത് എനിക്കും ഉമ്മുൽ ഫദ്ലും അല്ലാതെ മറ്റൊരാൾക്കും അറിയാതിരുന്ന ഒരു കാര്യമാണ്, ഇത് അങ്ങേക്ക് അറിഞ്ഞു എന്നത്. വഇന്നീ ലഅലമു അന്നക റസൂലുള്ളാഹ്, അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻ ഉസിബ്തു ഫീ സഫരി ഹാദ ഫലി ഫദ്ലി കദ വലി ഖുസ്മി കദ വലി അബ്ദുല്ലാഹ കദ, നബിയെ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഇത്ര ഇത്രയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തിരിച്ചു പോവുകയും 80 ഊഖിയ സ്വർണം, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഫിദിയ നൽകിയ വ്യക്തി, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഫിദിയ നൽകിയ ബദ്രീങ്ങളിൽപ്പെട്ടയാൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഈ സമ്പാദ്യം അത് അല്ലാഹു അവർക്ക് ഇരട്ടി ഇരട്ടിയായി തിരിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ നബിയ്യു ഖുൽ ലിമൻ ഫീ ഐദീകും മിനൽ അസ്റാ ഇൻ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യൂതികും ഖൈറൻ മിമ്മ ഉഖിദ മിൻകും. അല്ലാഹു ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചു, നബിയെ നിങ്ങളുടെ പക്കലുള്ള തടവുകാരോട് നിങ്ങൾ പറയുക, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ഇസ്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടുള്ളതിന് പകരമായി അതിനേക്കാൾ ഹൈറായത് നിങ്ങൾക്ക് നൽകും. അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയണം, 20 ഊഖിയാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചത്, ഈ 20 ഊഖിയക്ക് പകരമായി പിൽക്കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് 20 അടിമകളെ നൽകി. ഈ 20 അടിമകളും നന്നായി പണിയെടുത്ത് സമ്പാദിക്കുന്ന 20 അടിമകളായിരുന്നു. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുമായിരുന്നു, യാ നബിയല്ലാഹ് ലവദിത്തു അന്നക കുന്ത അഖൽത മിന്നി അദ്ആഫഹ. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് അന്നേ ദിവസം 20 ഊഖിയ വാങ്ങിക്കാതെ കുറച്ചുകൂടി കൂടുതൽ എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഫആതാനില്ലാഹു ഖൈറൻ മിൻഹ, അന്ന് വാങ്ങിച്ചതിനേക്കാൾ ഖൈറായത് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് 20 വാങ്ങിക്കുന്നവർ കുറച്ചുകൂടി കൂടുതൽ വാങ്ങിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹു എനിക്ക് നൽകുമായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ് എന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അവിടുന്ന് അവിടത്തേക്ക് അബ്ബാസിനെ തടവിലാക്കിയതിൽ മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് രാത്രി ഉറങ്ങുന്നില്ല. അപ്പോൾ അവിടുത്തെ ഭാര്യ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്തുകൊണ്ടാണ് അങ്ങ് ഉറങ്ങാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ബാസിന്റെ ശബ്ദം, അബ്ബാസിന്റെ കരച്ചിൽ, അബ്ബാസിന്റെ പ്രയാസം അത് എനിക്ക് ഉറക്കം നൽകുന്നില്ല. അപ്പൊ റസൂലുള്ളാഹിക്ക് അബ്ബാസിനോട് മനസ്സിൽ നല്ല ഇഷ്ടമുണ്ട്. അവിടുന്ന് അങ്ങേയറ്റം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ബഹുമാനിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വന്നാൽ അവിടുന്ന് പറയും, ഹാദാ അൽ അബ്ബാസ്, ഹാദാ അബ്ബാസ് അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ അബ്ബാസ് ആണ് ഈ വരുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തിയാണ്, ഏറ്റവും ദാനം ചെയ്യുന്നയാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ റസൂലുള്ള പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടായിരുന്നു. അബ്ബാസ് ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ച ആളാണ്. നമ്മൾ അഖബ ഉടമ്പടിയുടെ സംഭവത്തിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മദീനക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിൽ ഏർപ്പെടാൻ വന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗം നിന്ന് സംസാരിച്ചയാൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്. ആ നിലക്ക് അബ്ബാസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അൻസാറുകൾ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നമുക്ക് അബ്ബാസിനെ അങ്ങ് വെറുതെ വിട്ടാലോ, ഒന്നും വാങ്ങിക്കാതെ തിരിച്ചു പറഞ്ഞയച്ചാലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, വല്ലാഹി ലാ തദറൂന മിൻഹു ദിർഹമ, ഒരു ദിർഹം പോലും അബ്ബാസിന്റെ വെറുതെ വിടരുത്, വാങ്ങിച്ചിട്ടേ വിടാൻ പാടുള്ളൂ. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഒരാൾ ചിലപ്പോൾ നേതൃസ്ഥാനങ്ങളിൽ മറ്റൊക്കെ ഉണ്ടാവും, അപ്പൊ ചിലപ്പോൾ അവന്റെ കുടുംബത്തിൽപ്പെട്ട ആളും അവന്റെ അടുപ്പുള്ള ആളും ഇഷ്ടമുള്ള ആളൊക്കെ ചിലപ്പോൾ അടുത്തുണ്ടാവും, അവനോട് മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഒരു അനീതി കാണിക്കാൻ, ഒരു വേർതിരിവ് കാണിക്കാൻ, ഒരു ഒരേ നിലവാരത്തിൽ നിൽക്കുന്ന രണ്ടാളുകളോട് രണ്ട് രൂപത്തിൽ പെരുമാറാൻ അവനെ കാരണമാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ സംഭവിച്ച എടുത്തു പറയേണ്ട സംഭവങ്ങളിൽ ഒന്ന്, ജുബൈർ ഇബ്നു മുത്ഈം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സംഭവമാണ്. ജുബൈർ ഇബ്നു മുത്ഈം അദ്ദേഹം ജുബൈർ ഇബ്നു മുത്ഈം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചില തടവുകാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മദീനയിലേക്ക് വന്നു. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന്റെ സന്ദർഭത്തിലാണ് അദ്ദേഹം മദീനയിലെത്തുന്നത്. മസ്ജിദുൻ നബവിയുടെ പരിസരത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. അവിടുന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തു ത്തൂറാണ്, സൂറത്തു അത്തൂർ. ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജുബൈർ ഇബ്നു മുത്തഈം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ ഒരു ആയത്തിൽ എത്തിച്ചേർന്നു, അവിടുന്ന് പാരായണം ചെയ്തു, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർദ ബല്ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസായിൻ റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. അള്ളാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യാൻ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമില്ലാതെ വെറുതെ അങ്ങ് അവർ പടക്കപ്പെടുകയാണോ ഉണ്ടായത്, ആരും സൃഷ്ടിക്കാതെ വെറുതെ അങ്ങ് അവരുണ്ടാവുകയാണോ ചെയ്തത്, അതല്ല അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല ഇനി അവർ തന്നെയാണോ അവരെ പടച്ചത്, അള്ളാഹു ആണോ പടച്ചത്, അതല്ല അവർ സ്വയം അങ്ങ് വെറുതെ ഉണ്ടായതാണോ, അതല്ല അവരെന്നാണോ പഠിച്ചത്, അള്ളാഹുവിന്റെ ചോദ്യമാണ്. അം ഖലഖു സമാവാതി വൽ അർദ ബല്ലാ യൂഖിനൂൻ, ആകാശ ഭൂമികളെ പഠിച്ചത് ഇനി അവരാണോ, എന്നാൽ അവർ യഖീനുള്ള ദൃഢവിശ്വാസമുള്ള ആളുകളല്ല. ഈ ആയത്ത് കേട്ടപ്പോൾ ജുബൈർ ഇബ്നു മുത്തഈം അദ്ദേഹം പറയാൻ, കാദ ഖൽബി അൻ യതീർ, എന്റെ ഹൃദയം പിടിവിട്ട് പറന്നു പോകുക എന്ന അവസ്ഥയിൽ എത്തിച്ചേരുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. മനസ്സിൽ ഹിദായത്തിന്റെ വെളിച്ചം ഇങ്ങോട്ട് കയറിയപ്പോൾ എന്റെ ഹൃദയം എന്റെ കയ്യിൽ നിന്ന് പാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുപോയി എന്ന് ജുബൈർ ഇബ്നു മുത്തഈം അദ്ദേഹം പറയാൻ. അതായിരുന്നു അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ വെളിച്ചം ആദ്യമായി പ്രവേശിക്കുന്നത്. ആ സമയത്താണ് എന്നാൽ അദ്ദേഹം ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല. പിന്നീട് മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിലാണ് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മുസ്ലിം ആകുന്നത്. ജുബൈർ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി, എന്നിട്ട് റസൂലുള്ളയോട് ഈ തടവുകാരുടെ കാര്യത്തിൽ അവരുടെ മോചന ദ്രവ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ലൗ കാനൽ മുത്ഇം ഇബ്നു അദി ഹയ്യൻ സകല്ലമനി ഫീ ഹാഉലാ ഇന്നതന ലതറക്തുഹും ലഹു. എന്റെ വാപ്പ മുത്ഇം ഇബ്നു അദി എങ്ങാനും ജീവിച്ചിരുന്നിരുന്നെങ്കിൽ, അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട്, അദ്ദേഹം പിന്നെ ബദർ യുദ്ധത്തിന് ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടത്, കാഫിറായി മരിച്ച വ്യക്തിയാണ്. മുത്ഇം ഇബ്നു അദി ജീവിച്ചിരുന്നെങ്കിൽ ഈ വൃത്തികെട്ടവന്മാരുടെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവരെല്ലാവരും വെറുതെ വിടുമായിരുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മുത്ഇം ഇബ്നു അദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ത്വാഇഫിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ അഭയം നൽകിയത്. മുത്ഇം ഇബ്നു അദിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും ഷഅബു അബീ ത്വാലിബിൽ ബഹിഷ്കരിച്ച സന്ദർഭത്തിൽ ആ കരാർ വലിച്ചെറിയാൻ അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകളിൽ ഒരാൾ മുത്ഇം ഇബ്നു അദിയാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ കാലഘട്ടത്തിൽ മുത്ഇം ചെയ്ത ആ കാര്യം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്, നമ്മളോട് അവരിൽ ഒരാൾ നന്മ ചെയ്താൽ ആ നന്മ തിരിച്ച് അതിനേക്കാൾ നല്ല രൂപത്തിൽ അവർ കൊടുക്കണം, അതിനെ സ്മരിക്കണം, അതിനെ എടുത്തു പറയണം, അവരോട് നന്മയിൽ വർത്തിക്കണം, നമ്മുടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സഹായിക്കുകയും ആ കാര്യത്തിൽ നമ്മോട് നന്മയിൽ വർത്തിക്കുകയും ആ കാര്യത്തിൽ നമ്മെ പിന്തുണക്കുകയും ചെയ്യുന്നവർ അവരോട് നന്ദി പറയുക എന്നത് ഇസ്ലാമിൻ്റെ നന്മകളിൽ പെട്ടതാണ്. അതൊരിക്കലും വിശ്വാസപരമായി ഉണ്ടായിരിക്കേണ്ട വെറുപ്പിനോ വിദ്വേഷത്തിനോ തടസ്സമല്ല. നമ്മുടെ വിശ്വാസം ഇസ്ലാം അത് സ്വീകരിച്ചവരോട് നമുക്കുണ്ടാവുന്ന ആദർശപരമായ അടുപ്പം സ്നേഹം അതൊരിക്കലും ഇസ്ലാം സ്വീകരിക്കാത്ത ആൾക്കാരോട് ഉണ്ടാവില്ല. പക്ഷേ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ നമ്മോട് നന്മയിൽ വർത്തിച്ചാൽ ആ നന്മ ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു കൊടുക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകൾ മുന്നേ ഹദീസുകളൊക്കെ കാണാം. നമ്മൾ അബുൽ ബക്തരിയുടെ സംഭവം കഴിഞ്ഞ തവണ ബദറിൽ പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ബക്തരിയെ വെറുതെ വിടാൻ, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അബുൽ ബക്തരി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ നന്മ, ഇസ്ലാം തിരിച്ചു നൽകുന്ന നീതിയും നന്മയും മറ്റൊരു മതത്തിലും കാണാൻ സാധിക്കില്ല. ഏത് ദീനിലാണ് ഇങ്ങനെ ഉള്ളത്? ശത്രുക്കളായി നിലനിന്നിരുന്ന ഒരു സമൂഹം അവർ യുദ്ധത്തിന് വരുന്ന സന്ദർഭത്തിൽ വരെ അവർ മുൻപ് ചെയ്ത നന്മക്ക് പകരമായി നന്മ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ദീനിന്റെ നന്മകളിൽ, ശ്രേഷ്ഠതകളിൽ, ഇതിന്റെ മഹാസിനുകളിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ ആ പറഞ്ഞ നന്മകൾ ജീവിതത്തിൽ പാലിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളിലൊന്നാണ് ഉമൈർ ഇബ്നു വഹബിന്റെ ഇസ്ലാം സ്വീകരണം. ഉമൈർ ഇബ്നു വഹബ് അദ്ദേഹം മക്കയിൽ വലിയ ശ്രേഷ്ഠനായിരുന്നു. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചോടിയതാണ് മക്കയിലേക്ക്. അങ്ങനെ മക്കയിൽ ഒരു ദിവസം ഹിജ്റ ഇസ്മായിലിന്റെ അടുക്കൽ പോയിരുന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യയുമായി കൂടിയിരുന്ന് ഇവർ രണ്ടും സംസാരിക്കാൻ, അപ്പോൾ ഇവർ ബദറിൽ സംഭവിച്ച അപമാനത്തെക്കുറിച്ച് സങ്കടത്തോടു കൂടി രണ്ട് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉമൈർ ഇബ്നു വഹബ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറെ കുടുംബക്കാരുണ്ട്, എൻ്റെ വീട്ടുകാർ കുറേ പേരുണ്ട്, മക്കളുണ്ട്, അവരുടെ ചെലവ് നോക്കാനില്ലായിരുന്നെങ്കിൽ, അതുപോലുള്ള ചില ബാധ്യതകൾ എൻ്റെ മേലില്ലായിരുന്നെങ്കിൽ, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ആ കടങ്ങൾ വീട്ടാനുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ മുഹമ്മദിനെ ഞാൻ കൊന്നുകളയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് കേട്ടപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതാണ് നിനക്ക് തടസ്സമെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ എല്ലാ ചെലവും ഞാൻ ഏറ്റെടുത്തോളാം, എല്ലാ ചെലവും എൻ്റെ വക, അവർക്ക് ലഭിക്കാതെ പോകുന്ന ഒരു കാര്യവും എൻ്റെ വീട്ടിലുണ്ടായിരിക്കില്ല, എല്ലാ നിലക്കും ഞാൻ അവരെ സഹായിക്കും, അതാണ് നിന്റെ ആവശ്യമെങ്കിൽ നീ പോയിക്കോ, ഞാൻ എല്ലാ കാര്യവും ഇവിടെ നോക്കാം. അത് കേട്ടപ്പോൾ മുത്തഴിമു ആദി അദ്ദേഹം ഉമൈർ ഇബ്നു വഹബ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആരോടും പറയരുത്, രഹസ്യമാക്കി വെക്കുക. അദ്ദേഹം തന്റെ വാളിന് മൂർച്ച കൂട്ടി, വാളിൽ വിഷം പുരട്ടി, എന്നിട്ട് ഈ വാളുമായി അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മദീനയിൽ മസ്ജിദ് നബവിയുടെ അടുക്കൽ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ ആ പരിസരത്തായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ചില സഹാബികളും കൂടിയിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. അവര് ബദറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈർ ഇബ്നു വഹബിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ പറഞ്ഞു, ഹാദൽ കൽബു അദുവുല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു ഈ കൽബ് ഉമൈർ ഇബ്നു വഹബ്, ഇവനെ സൂക്ഷിക്കണം. വല്ലാഹി മാ ജാഅ ഇല്ലാ ലിശർരിൻ, അവൻ എന്തായാലും നല്ലത് വിചാരിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. വഹുവ അല്ലദീ ഹർറശ ബൈനനാ വഹസറനാ ലിൽ ഖൗമി യൗമ ബദർ, ബദർ യുദ്ധ ദിവസം മുശ്രിക്കുകളെ ഇളക്കി വിട്ടത് ഇവനാണ്, അപ്പൊ അവനെ സൂക്ഷിക്കണം. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, നബിയെ, ഉമൈർ ഇബ്നു വഹബ് വന്നിട്ടുണ്ട്, അവൻ നല്ല വാളൊക്കെ കയ്യിലേന്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ട്, ഉമൈറിനെ ഇങ്ങോട്ട് വിട്ടേക്കുക. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇവന്റെ വാളെടുത്തു, എന്നിട്ട് അത് ഇവന്റെ കഴുത്തിന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടാണ്, ബാക്കിൽ പിടിച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോകുന്നത്. കഴുത്തിൽ ഇങ്ങനെ വാള് കൊണ്ട് വരുത്തിയിട്ടാണ് ഉമൈറിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, അർസിലുഹു യാ ഉമർ, ഉമർ അവനെ വിട്ടേക്ക്, ഉദ്നു യാ ഉമൈർ, വാ ഉമൈർ അടുത്ത് വന്നിരിക്കും. അങ്ങനെ ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, അൻഇമു സബാഹൻ, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പരസ്പരം പറഞ്ഞിരുന്ന ഒരു അഭിവാദ്യ വചനമാണത്, അൻഇമു സബാഹൻ, ഇന്നത്തെ കാലത്ത് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ അൻഇമു സബാഹൻ എന്ന് അയാൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ അവിടുന്ന് പറഞ്ഞു, ഖദ് അക്രമനല്ലാഹു ബിതഹയ്യതി ഖൈറിൻ മിൻ തഹിയ്യതിക യാ ഉമൈർ, ഉമൈറെ നീ ഈ പറഞ്ഞതിനേക്കാൾ നല്ലൊരു അഭിവാദ്യ വചനം അള്ളാഹു ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണ്? അസ്സലാമു അലൈക്കും എന്ന വാക്കാൽ തഹിയ്യതി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ അഭിവാദ്യമാണത്. ആ ഒരു അഭിവാദ്യം ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിവാദ്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആൾക്കാരെന്ത് എന്താ ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു. പിന്നെ അവന് പാശ്ചാത്യരുടെ സംസ്കാരങ്ങൾ പുറത്തേക്ക് കാണിക്കാത്ത പ്രയാസം. പിന്നെ അതുണ്ട്, അതിനെ കുറിച്ചാണ് സലഫുകൾ ചില പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുതശദ്ദിഖൂന ഫിൽ കലാം, സംസാരത്തിന് ഇങ്ങനെ നാവിട്ടലക്ക എന്ന് പറഞ്ഞത് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഇതാണ് അത്, അന്യരുടെ അന്യമതസ്ഥരുടെ സംസാര രീതികൾ കഷ്ടപ്പെട്ട് നാവിൽ കൊണ്ടുവരാൻ, പ്രയാസപ്പെട്ട് ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുക, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അള്ളാഹു നമ്മുടെ ദീനിനെ ഇജ്ജത്ത് നൽകിയിട്ടുണ്ട്, ഏറ്റവും നല്ല സംസാര രീതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ച് യോജിച്ചത് അവരുടെ ഭാഷയിൽ പറയാൻ അറിയുമെങ്കിൽ പറയണ്ടായെന്നല്ല, പക്ഷേ അതിൽ അഭിമാനവും പ്രതാപവും കാണുക എന്നത് ഒരു മുസ്ലിം യോജിച്ച കാര്യമല്ല. അവനവൻ്റെ ദീനിലാണ് അഭിമാനവും പ്രതാപവും കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഉമൈറിനോട് മറുപടി പറഞ്ഞു. എന്നിട്ട് നബി ചോദിച്ചു, ഫമാ ജാഅതുക യാ ഉമൈർ, ഉമൈറിന് എന്തിനാണ് വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ഇവിടെയുള്ള തടവുകാർ അവർക്കുള്ള അവരുടെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഫമാ ബാലു സൈഫി ഫീ ഉനുഖിക, അപ്പോൾ എന്തിനാണ് ഈ വാള് നീ കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഖബ്ബഹല്ലാഹു മിൻ സുയൂഫ് വഹൽ അഗ്നത അന്നാ ഷൈഅൻ, ആ വാളിന്റെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്, നശിച്ച ചില വാളുകൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല ഉപകാരവും കിട്ടിയോ? ബദർ യുദ്ധത്തിന് വന്ന സന്ദർഭത്തിൽ ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഉസ്ദുഖ്നി, ഉമൈറെ സത്യം പറ മല്ലദി ജിഇതല എന്തിനാണ് നീ വന്നത് അപ്പോൾ ഉമൈർ പറഞ്ഞു മാ ജിഇതു ഇല്ലാ ലിദാലിക് നബി വേറൊരു കാര്യമില്ല ഇതിനു വേണ്ടി വന്നതാണ് തടവുകാരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു പറഞ്ഞു ബൽ ഖഅത്ത അൻത വസഫ്വാൻ ഇബ്നു ഉമയ്യത ഫിൽ ഹിജ്റ എന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം നീയും സഫ്വാനും കൂടി ഹിജ്റ ഇസ്മായിലിൽ ഇരുന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് സഫ്വാൻ നിന്റെ എല്ലാ ചെലവും ഏറ്റെടുത്തിട്ടുണ്ട് നീ വാള് മുറിച്ചും കൂട്ടി വിഷം പുരട്ടി ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടതോടുകൂടി ഉമർ ഇബ്നു വഹബ് അദ്ദേഹം പറഞ്ഞു അഷ്ഹദു അന്നക റസൂലുള്ളാഹ് മുഹമ്മദ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ മുസ്ലിം ആവുകയാണ് ഖദ് കുന്നാ യാ റസൂലുള്ളാഹി നുകദ്ദിബുക ബിമാ കുന്ത തഅതീനാ ബിഹി മിൻ ഖബറി സമാ ആകാശത്ത് ഞങ്ങൾക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾ നിഷേധിക്കാറുണ്ടായിരുന്നു എന്നാൽ വഹാദാ അംറു ലം യഹ്ദുർഹു ഇല്ലാ അന വസഫ്വാൻ ഈ പറഞ്ഞ സംഭവം ഞാനും സഫ്വാനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാത്ത സംഭവമാണ് അതുകൊണ്ട് ഇത് അങ്ങേക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് അങ്ങേക്ക് ഇത് അറിയിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം മുസ്ലിമായി അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു സഖിഹു അഖാകും ഫീ ദീനി ഒരാൾ മുസ്ലിമായി വന്നിട്ടുണ്ട് അവൻ അവൻ്റെ ദീനിൽ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുക അവൻ്റെ ദീനിന് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് സഹാബികളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കാൻ ദീനിലെ ബേസിക്കായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അത് സഹാബികളെയാണ് റസൂൽ ഏൽപ്പിച്ചത് നമ്മളിൽ പലരും നമ്മൾ ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ഇസ്ലാം സ്വീകരിക്കുന്ന ആൾ നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം ചില ആൾക്കാരെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് അവിടെ കൊണ്ട് ഇവിടെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിങ്ങനെ പ്രയാസപ്പെടുന്നത് കാണാം അത് സർട്ടിഫിക്കറ്റും മറ്റാവശ്യമുള്ള കാര്യങ്ങൾ അത് വേണ്ടത് തന്നെ പക്ഷേ പഠിപ്പിച്ചു കൊടുക്കാൻ അവന് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ലൈലല്ല പറയേണ്ടത് എങ്ങനെയാണ് ദീനിലെ അടിസ്ഥാന കാര്യങ്ങൾ എന്താണ് അത് നീ പറഞ്ഞു കൊടുക്കുക ബേസിക്കായ കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലം സഹാബികളെ ഏൽപ്പിക്കാൻ വഅഖ്രിഊഹുൽ ഖുർആൻ ഖുർആൻ വായിച്ചു കൊടുക്കുക ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക വഅത്ലിഖു ലഹു അസീറഹു അദ്ദേഹത്തിന്റെ തടവുകാരനെ വെറുതെ വിട്ടുകൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിച്ചു.